പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ധ്യാനാത്മകമായി പഠന വിഷയമാക്കുകയാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന യാചനയുടെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ എപ്രകാരമാണ് പ്രലോഭനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശുനാഥൻ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ അനുഭവങ്ങൾ തന്നെ ഈ പ്രാർത്ഥനയുടെ പിന്നിലുണ്ട് എന്ന് ഓർക്കുക. സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും യേശു തന്നെ കടന്നുപോയ പ്രലോഭനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു അനുഭവിച്ച പ്രലോഭനങ്ങൾ, പ്രലോഭനങ്ങൾ എപ്രകാരം യേശു നേരിട്ടു എന്ന വിധം, അതുപോലെ തന്നെ പ്രലോഭനങ്ങളെ എങ്ങനെ നേരിടണം എന്ന് യേശു പഠിപ്പിച്ചത്, ഇതൊക്കെയാണ് നമ്മളിന്ന് ചർച്ചാവിഷയമാക്കാൻ പോവുക. ഹെബ്രായ ലേഖനത്തിൽ ആരംഭിക്കട്ടെ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 17-18 വാക്യങ്ങളാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശ്യനാകേണ്ടിയിരുന്നു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. എല്ലാ കാര്യങ്ങളിലും സഹോദരരോട് സമാനനാകാൻ തിരുമനസ്സായ ദൈവപുത്രൻ്റെ യുദ്ധത്തെക്കുറിച്ചാണ് ഇവിടെ ഹെബ്രായ ലേഖനം പറയുന്നത്. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. യേശുവും പ്രലോഭനത്തിന് വിധേയനായിത്തീർന്നു. ഇതന്നെ വീണ്ടും 4-ാം അധ്യായത്തിൽ തുടർന്ന് പറയും. 4-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. പരീക്ഷിക്കപ്പെട്ടു, പക്ഷേ പാപം ചെയ്തില്ല. എന്താണ് പ്രലോഭനമെന്ന്, പ്രലോഭനത്തിൻ്റെ കാഠിന്യമെന്ന് മനസ്സിലാക്കിയവനാണ് യേശു മനുഷ്യനെന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും യേശുവിന് സാധിക്കും എന്നാണ് ലേഖനകർത്താവ് പറയുന്നത്. 5-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ വീണ്ടും ഹെബ്രായ ലേഖനം ഈ പ്രലോഭനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിലും തന്നെ രക്ഷിക്കാനും കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പുത്രനായിരുന്നിട്ടും സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ച ദൈവപുത്രൻ ആ യേശുവാണ് പ്രലോഭനങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. യേശു നേരിട്ട പ്രലോഭനങ്ങളെക്കുറിച്ച് ഹെബ്രായ ലേഖനം സൂചിപ്പിച്ചു, പക്ഷേ ഈ പ്രലോഭനങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് തന്നെ പ്രലോഭനത്തോടുകൂടിയാണ്. അഥവാ ജ്ഞാനസ്നാന വേളയിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ എഴുന്നേൽ വരികയും നീ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പിതാവിൻ്റെ സ്വരം മുഴങ്ങുകയും ചെയ്ത ഉടനെ യേശു ചെയ്യുന്നത് മരുഭൂമിയിലേക്ക് പോവുകയാണ്. യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് മരുഭൂമിയിലാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോടുകൂടിയായിരുന്നു. മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന യേശു, അവിടെയാണ് പ്രവർത്തനത്തിൻ്റെ ആരംഭം. കാരണം മരുഭൂമി ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ പിശാചിൻ്റെ ആവാസ കേന്ദ്രമായിട്ടാണ് കരുതപ്പെടുന്നത്. വിജന സ്ഥലങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പിശാചുക്കളെക്കുറിച്ച് യേശു ഉപമയിലൂടെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ മരുഭൂമിയിൽ വെച്ചാണ് ഇസ്രായേൽ ജനം പരീക്ഷിക്കപ്പെട്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാനാൻ ദേശം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്ത ഇസ്രായേൽക്കാർ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി സീനായ് മലയിൽ വെച്ച് ദൈവജന ആയി മാറി ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ ജനമായിത്തീർന്ന ആ ജനം കാനാൻ ദേശം ലക്ഷ്യം വെച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. പക്ഷേ ആ യാത്ര അവർക്ക് വലിയ പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നു. മരുഭൂമിയിലെ പരീക്ഷണങ്ങളിൽ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. ദൈവത്തോട് വിശ്വസ്തത പാലിക്കാതെ ദൈവത്തിനെതിരെ വെറുപിറുക്കുകയും ദൈവത്തിനെതിരെ കലഹിക്കുകയും ചെയ്തൊരു സമൂഹമായിരുന്നു. ആ പരാജയത്തിൻ്റെ ഫലമായിട്ടാണ് 40 വർഷം അവർ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിയേണ്ടി വന്നത്. ആ ഒരു തലമുറ മുഴുവനും ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച, ദൈവത്തിനെതിരെ പ്രതിഷേധമുയർത്തിയ ഒരു തലമുറ മുഴുവനും മരുഭൂമിയിൽ മരിക്കുന്നതുവരെ അവർ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു. ആ 40 വർഷത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ യേശു 40 ദിവസങ്ങൾ മരുഭൂമിയിൽ ചിലവഴിക്കുന്നത്. അതോടൊപ്പം തന്നെ മോശ സീനായ് മലയിൽ 40 ദിനരാത്രങ്ങൾ ചിലവഴിച്ചതിൻ്റെ സൂചനയും ഇവിടെയുണ്ട്. മാത്രമല്ല, ഏലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധാനം തേടി ഹോറേബ് മലയിലേക്ക് യാത്ര ചെയ്തത് 40 ദിനരാത്രങ്ങളായിരുന്നു. ഇങ്ങനെ അനേകം പ്രതീകങ്ങൾ ഈ 40 പിന്നിലുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് 40 വർഷങ്ങളുടെ പ്രതീകമാണ് ഈ 40 ദിവസങ്ങൾ. മരുഭൂമിയിൽ വെച്ച് പ്രലോഭിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനം പരാജിതരായി. ആ പരാജിതൻ്റെ സ്ഥാനത്ത് യേശു വിജയിക്കുകയാണ്. മരുഭൂമിയിൽ വെച്ച് പ്രലോഭിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമേ മർക്കോസ് സുവിശേഷം പറയുന്നുള്ളൂ. ഈ പ്രലോഭനങ്ങളെ 3 വ്യത്യസ്ത വിഭാഗങ്ങളായി, വ്യത്യസ്ത സംഭവങ്ങളായി മത്തായി ലൂക്കാ സുവിശേഷകന്മാരെടുത്ത് പറയുന്നുണ്ട്. അപ്പത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, കല്ലുകളെ അപ്പമാക്കാനുള്ള പ്രലോഭനം, ഈ പ്രപഞ്ചം മുഴുവനും കീഴടക്കി അതിൻ്റെ മഹത്വം സ്വന്തമാക്കാനുള്ള പ്രലോഭനം, അല്ലെങ്കിൽ അത്ഭുതങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള പ്രലോഭനം. പ്രലോഭകൻ ആദ്യമേ പറയുന്നത് വിശന്ന് തളർന്ന യേശുവിനോട് ഈ കല്ലുകളോട് അപ്പമാകാൻ പറയൂ, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ. അങ്ങനെയാണല്ലോ പ്രലോഭനം ആരംഭിക്കുക. പ്രലോഭകൻ യേശുവിൻ്റെ അടുക്കൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് വിശന്ന് തളർന്നിരിക്കുന്ന യേശുവിൻ്റെ അടുക്കലാണ് അപ്പത്തിൻ്റെ പ്രമേയവുമായിട്ട് വരിക. നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയൂ. വളരെ ശ്രദ്ധേയമായ ഒരു ക്ഷണമാണ്. വിശക്കുന്നവൻ ആഹാരം ലഭിക്കണം. ആ ആഹാരം അത്ഭുതകരമായി ലഭിക്കാൻ സാധിക്കുമെങ്കിൽ എത്രയോ നല്ലത്. മരുഭൂമിയിൽ ധാരാളം കല്ലുകളുള്ള സ്ഥലം, ആ കല്ലുകൾ അപ്പമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അധ്വാനിക്കാതെ വിശപ്പടക്കാൻ സാധിക്കും. യേശുവിന് മാത്രമല്ല, വിശക്കുന്ന ജനകോടികൾക്കെല്ലാം സൗജന്യമായി അപ്പം കൊടുക്കാനായിട്ട് ഈ അത്ഭുത ശക്തി ഉപയോഗിക്കാൻ സാധിക്കും. നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ, എല്ലാം നിനക്ക് സാധ്യമല്ലേ, എന്തേ നീ വിശന്നിരിക്കുന്നു, എണീറ്റ് കൽപ്പിക്കുക ഈ കല്ലുകളോട് അപ്പമാകാൻ. യേശുവിൻ്റെ മുമ്പിൽ എപ്രകാരം ഒരു രക്ഷാപ്രകാര പ്രവൃത്തിയാണ് താൻ നയിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഒരു ചിത്രം തെളിഞ്ഞു വരികയാണ്. ജനരക്ഷയ്ക്ക് വേണ്ടി, മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പിതാവ് അഭിഷേകം ചെയ്ത് അയക്കപ്പെട്ടവനാണ് താനെന്ന അവബോധം യേശുവിനുണ്ട്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ പ്രാവരൂപത്തിൽ എഴുന്നള്ളി വരികയും സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പിതാവ് വിളിച്ചു പറയുകയും ചെയ്ത ആ അനുഭവം കൊണ്ടാണ് യേശു മരുഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ, നിനക്കിത് സാധിക്കും. എന്തും ചെയ്യാനും കഴിവുള്ളവനാണ് ദൈവം. ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഇത് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. മനോഹരമായൊരു ചിത്രം. സ്വന്തം വിശപ്പടക്കാനും ജനത്തിൻ്റെ മുഴുവനും വിശപ്പടക്കാനും പട്ടിണി എന്ന പ്രശ്നം തന്നെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റാനും സാധിക്കുന്ന മനോഹരമായ ഒരു ചിത്രമാണ്, ഒരു സാധ്യതയാണ് പ്രലോഭകൻ യേശുവിന് മുമ്പിൽ എടുത്തു കാണിക്കുന്നത്. പക്ഷേ അതിന് കൊടുക്കുന്ന മറുപടി നമുക്ക് ശ്രദ്ധിക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, യേശു പറഞ്ഞു. അപ്പത്തിൻ്റെ അടിമയാക്കി മനുഷ്യനെ സൂക്ഷിക്കാൻ സാധിക്കില്ല. അധ്വാനിക്കാതെ അപ്പം ഉണ്ടാവുകയുമില്ല. എപ്രകാരമാണ് അപ്പം ഉണ്ടാകേണ്ടത്, എപ്രകാരമാണ് അപ്പം കൊടുക്കേണ്ടത് യേശു പിന്നീട് പറയും. പങ്കുവയ്ക്കാൻ സന്നദ്ധനാകണം. ഉള്ളത് പങ്കുവയ്ക്കാൻ സന്നദ്ധമാകുമ്പോൾ മാത്രമേ എല്ലാവർക്കും ലഭ്യമാവുകയുള്ളൂ. പിന്നീട് വിശന്നു പൊരിയുന്ന ജനത്തിൻ്റെ മേൽ കരുണ തോന്നിയ യേശു ചോദിക്കും, നിങ്ങൾക്കെന്ത് അപ്പമുണ്ട്, കൊണ്ടുവരൂ, നിങ്ങൾ തന്നെ അവർക്ക് അപ്പം കൊടുക്കൂ. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 5 2 ആ 5 ശിഷ്യന്മാർ കൊടുക്കാൻ സന്നദ്ധരായപ്പോൾ അത് യേശു ആശീർവദിച്ചു, വിഭജിച്ചു, എല്ലാവർക്കുമായി കൊടുത്തു. ഓരോ അപ്പസ്തോലനും ഓരോ കൊട്ട വിധം ശേഖരിക്കത്തക്ക വിധത്തിൽ 12 കൊട്ട അപ്പം മിച്ചം വന്നു. അത് 5,000 പുരുഷന്മാരും അതിലേറെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഭക്ഷിച്ചതിന് ശേഷമാണ്. അപ്പോൾ അപ്പത്തിൻ്റെ പ്രമേയം ഒരു പ്രലോഭനമായി യേശു തിരിച്ചറിഞ്ഞു. എളുപ്പമാർഗത്തിലൂടെ അപ്പം സമ്പാദിക്കാൻ സാധിക്കുകയില്ല എന്നും ആഹാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അധ്വാനിക്കണമെന്നും അധ്വാനിച്ച് കിട്ടുന്ന പങ്കുവയ്ക്കണമെന്നും യേശു പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ മനുഷ്യനെ അപ്പത്തിൻ്റെ അടിമയാക്കുന്ന പ്രലോഭനമാണ് യേശു ആദ്യമേ നേരിടുക. സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിൽ ഏർപ്പെടുന്നവർ പലപ്പോഴും നേരിടുന്ന പ്രലോഭനമാണ് അപ്പം കൊടുത്ത് മനുഷ്യനെ രക്ഷിക്കാമെന്നുള്ള ചിന്ത. പക്ഷേ അപ്പം തന്നെ അധികാരത്തിൻ്റെ താക്കോലായി മാറുന്നു പലരെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് വാസ്തവത്തിൽ അപ്പം ഒരു വലിയ പ്രലോഭനമാവുകയാണ്. അപ്പം അധികാരം പിടിച്ചെടുക്കാനുള്ള ഉപാധിയായി മാറുകയാണ്. അപ്പം കൊടുക്കുന്നവനാണ് അധികാരമുള്ളത്. അപ്പം കൊടുക്കാൻ കഴിവുള്ളവൻ്റെ പിന്നാലെ ആളുകൾ കടന്നു വരും. അപ്രകാരം ആളുകളെ അണിനിരത്തി രക്ഷകനാവാനുള്ള ഒരു പ്രലോഭനം യേശു തിരിച്ചറിഞ്ഞു. 2 പ്രലോഭനം മത്തായിയും ലൂക്കായും 2 തരത്തിലാണ് പറയുക. മത്തായിയുടെ സുവിശേഷത്തിൽ അവ പറയും, യേശുവിനെ ജെറൂസലം ദേവാലയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഗോപുരത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു, താഴേക്ക് ചാടുക, തൻ്റെ ദൂതന്മാർ നിന്നെ തൻ്റെ കൈകളിൽ താങ്ങിക്കൊള്ളും, ദൈവം അതിന് കൽപ്പന നൽകിയിട്ടുണ്ട്. ജനം തിങ്ങിക്കൂടി നിൽക്കുന്ന പെസഹാത്തിനോടനുബന്ധിച്ച കാലഘട്ടത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ദേവാലയത്തിൻ്റെ ഗോപുരത്തിനും താഴേക്ക് ചാടുകയും അവിടെ യാതൊരു അപകടവും കൂടാതെ ഒന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെല്ലാം അത്ഭുതപ്പെടും, വിസ്മയിക്കും. മിശിഹ സ്വർഗത്തിൽ നേരിട്ട് ഇറങ്ങി വന്നതാണെന്ന് അവർ മനസ്സിലാക്കും. ഇങ്ങനെ വലിയൊരു അത്ഭുത പ്രവർത്തനത്തിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റി ജനങ്ങളെ രക്ഷയിലേക്ക് നയിക്കാനുള്ള ഒരാഹ്വാനമാണ് രണ്ടാമതായി യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇത് മൂന്നാമത്തെ പ്രലോഭനമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. രണ്ടിനും പ്രത്യേക കാരണങ്ങളുമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ തെളിയുന്നത് മറ്റൊരു ചിത്രമാണ്. എപ്രകാരമാണ് മനുഷ്യരക്ഷ നടക്കേണ്ടത്? അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ട്, ആകർഷണം സൃഷ്ടിച്ചുകൊണ്ട്, ആർക്കും സാധ്യമല്ലാത്ത വലിയൊരു പ്രതിഭാസത്തിലൂടെ ജനങ്ങളെ വിസ്മയഭരിതരാക്കുക, അത്ഭുത സ്തബ്ധരാക്കുക, അങ്ങനെ അനുയായികളെ നേടുക. യേശു അവിടെയും കണ്ടു ഒരു വലിയ പ്രലോഭനം. അത്ഭുതങ്ങളുടെ പിന്നാലെ കടന്നു പോകുന്നത് പലപ്പോഴും വലിയ പ്രലോഭനമാണെന്ന് യേശു തിരിച്ചറിഞ്ഞു. അസാധ്യമായ അത്ഭുതകരമായ സംഭവങ്ങളിലൂടെയല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയേണ്ടത്. നീ ദൈവത്തെ പരീക്ഷിക്കരുത്, ഇതാണ് യേശു കൊടുക്കുന്ന മറുപടി. താഴേക്ക് ചാടുക, ദൈവം താങ്ങിക്കൊള്ളും. ദൈവത്തിൻ്റെ വാക്ക് അതിനുപോത്ബലകമായി പ്രലോഭനം എടുത്തു കാട്ടുകയും ചെയ്തു. പക്ഷേ ഇത് ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിച്ച് ദുരുപയോഗിക്കുന്നതാണെന്ന് യേശു തിരിച്ചറിഞ്ഞു. അത്ഭുതങ്ങളിലൂടെയല്ല യേശു രക്ഷ നേടാൻ പോകുന്നത്. അത്ഭുതങ്ങൾ യേശു പ്രവർത്തിക്കും, പക്ഷേ അത് ജനശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള വലിയ വിസ്മയ പ്രവർത്തനങ്ങളായിരിക്കുകയില്ല. വിശക്കുന്നവൻ ആഹാരം കൊടുക്കാൻ, രോഗത്താൽ തളർന്നു പോകുന്നവനെ സുഖപ്പെടുത്താൻ, തളർവാദ രോഗിയെ എണീറ്റ് നടക്കാൻ, കുരുടന് കാഴ്ച കൊടുക്കാൻ, മുടന്തിന് നടക്കാനുള്ള ശക്തി കൊടുക്കാൻ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, ഇവിടെയൊക്കെ യേശു പ്രവർത്തിക്കും. പക്ഷേ ഇതൊന്നും വലിയ വിസ്മയജനകമായ അത്ഭുത പ്രതിഭാസങ്ങളല്ല, ദൈവത്തിൻ്റെ കരുണ കരകവിഞ്ഞൊഴുകുന്ന സംഭവങ്ങളാണ്. ഇപ്പോഴേ യേശു രക്ഷ നൽകാൻ പോകുന്നത് ഇപ്രകാരമുള്ള വിസ്മയകരമായ സംഭവങ്ങളിലൂടെ, അത്ഭുത പ്രവർത്തിയിലൂടെ അല്ല, അതും പ്രലോഭനമായിട്ട് തിരിച്ചറിയുകയാണ്. അത്ഭുതത്തിൻ്റെ പിന്നാലെ പരക്കം പായുന്നവർക്ക് ഇതൊരു വലിയ താക്കീതാണ്. അത്ഭുതങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റേതാകണമെന്നില്ല. അത്ഭുതങ്ങൾ കൊണ്ട് മാത്രം ആരും ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്നുമില്ല. വരാൻ സാധ്യതയുണ്ട്, പക്ഷേ അത്ഭുതങ്ങൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ്. അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള അമിതമായ ആഗ്രഹം ദൈവത്തെ പരീക്ഷിക്കലാണെന്നും പറയും. മൂന്നാമത്തേത് അധികാരത്തിൻ്റെ ഭാഷയാണ്. അത് പ്രലോഭനം വളരെ വ്യക്തമായി കൊണ്ടുവരികയാണ്. ഈ ലോകത്തിലെ സകല മഹത്വങ്ങളും അവൻ്റെ മുമ്പിൽ കാണിച്ചതിന് ശേഷം പറയും, ഇതെല്ലാം ഈ ലോകവും ഇതിൻ്റെ സകല പ്രൗഢിയും അധികാരവും മഹത്വവും നിൻ്റേതായിരിക്കും, നീ എന്നെ കുമ്പിട്ടാൽ മതി. ദൈവം പിശാചിൻ്റെ മുമ്പിൽ കുമ്പിടണം. പൈശാചികമായ പ്രലോഭനത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ ഭാവം ഇവിടെ പ്രകടമാവുകയാണ്. യേശു തിരിച്ചറിഞ്ഞു. ലൗകിക അധികാരങ്ങളും ലൗകിക പ്രൗഢിയും സ്ഥാനമാനങ്ങളും മോഹിക്കുന്നത് ഒരു പ്രലോഭനമാണ്. യേശു പിന്നീട് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഈ ലോകത്തിലെ അധികാരികൾ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? അവർ മറ്റുള്ളവരുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കുന്നവരാണ്. തങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ഉപകാരികളായി കാണുകയും ചെയ്യുന്നു. പക്ഷേ നിങ്ങളങ്ങനെയാവരുത്. നിങ്ങൾ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാവണം, ശുശ്രൂഷകനാവണം. അപ്പോൾ ആധിപത്യത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പ്രൗഢിയുടെയോ ഭാഷയല്ല യേശു സ്വീകരിക്കുക. ആരംഭത്തിൽ കാണുന്ന ഈ പ്രലോഭനങ്ങളൊക്കെ വാസ്തവത്തിൽ യേശുവിൻ്റെ ജീവിതത്തെ, രക്ഷാകര പ്രവർത്തനങ്ങളെ മൊത്തം ചൂഴ്ന്നു നിന്ന പ്രലോഭനങ്ങളാണ്. രണ്ട് സുവിശേഷകന്മാർ മത്തായും ലൂക്കായും യേശുവിൻ്റെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെ മൊത്തം എടുത്തിട്ട് മൂന്ന് വ്യത്യസ്ത സംഭവങ്ങളായി എടുത്തു കാണിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇതുകൊണ്ട് മാത്രം പ്രലോഭനങ്ങൾ തീർന്നില്ല എന്ന് ഓർക്കണം. യേശു പിന്നീട് പറയും, എൻ്റെ പ്രലോഭനങ്ങളിൽ എപ്പോഴും എന്നോട് കൂടെ നിന്നവരാണ് നിങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 22:28 വാക്യത്തിൽ അന്ത്യത്താഴത്തിൻ്റെ വേളയിൽ യേശു പറയും, എൻ്റെ പ്രലോഭനങ്ങളിൽ നിങ്ങൾ എന്നോട് കൂടെ നിന്നവരാണ്. ഇപ്പോൾ സാത്താൻ്റെ പ്രലോഭനങ്ങൾ യേശു തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിയാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള പ്രലോഭനങ്ങളും ഉണ്ടായി. ഉദാഹരണത്തിന്, യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് അടയാളം ചോദിച്ചു വന്ന ഫരിസേയരുടെ ചിത്രം. മർക്കോസ് എഴുതിയ സുവിശേഷം 8:11 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണാം, ഫരിസേയർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു. സ്വർഗത്തിൽ നിന്നൊരു അടയാളം, അസാധാരണമായൊരു സംഭവമാണ് വേണ്ടത്. ഇതുവരെ കണ്ടതൊന്നും അടയാളങ്ങളല്ല. കുരുടന്മാർക്ക് കാഴ്ച കിട്ടിയതോ ചെകിടന്മാർക്ക് കേൾവി കിട്ടിയതോ മൂകന്മാർ സംസാരിച്ചതൊന്നും അവർക്ക് സ്വീകാര്യമായ അടയാളമല്ല. വലിയ ഒരടയാളം, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന സ്വർഗത്തിൽ നിന്നുള്ളൊരടയാളം. അത് പ്രലോഭനമായി യേശു തിരിച്ചറിഞ്ഞു. ഇപ്രകാരം ഒരു പ്രലോഭനമാണ് നമ്മൾ ആരംഭത്തിൽ കണ്ടത്. സ്വർഗത്തിൽ നിന്ന് അടയാളം ഒന്ന് തേടി വന്നവരെ പോലെ തന്നെ വീണ്ടും അടയാളങ്ങൾ അന്വേഷിക്കുന്നതായിട്ട് കാണും. യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ രണ്ട് മൂന്ന് തവണ ഇപ്രകാരമുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട്. ആറാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ കാണും, യേശു അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം പറഞ്ഞു, അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്, അവരൊന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മലയിലേക്ക് പിൻവാറി. അത്ഭുതകരമായി അപ്പം കിട്ടിയ ജനങ്ങൾ യേശുവിനെ അധികാരിയാക്കാൻ രാജാവാക്കാൻ ശ്രമിക്കുകയാണ്. അത് മറ്റൊരു പ്രലോഭനമാണ്, അധികാരത്തിൻ്റെതായ പ്രലോഭനം, മരുഭൂമിയിൽ കണ്ട പ്രലോഭനം ഇവിടെ യാഥാർത്ഥ്യമാവുകയും ആയി മാറുകയാണ്. വീണ്ടും അപ്പത്തിനു വേണ്ടിയുള്ള ആഹ്വാനവുമായ ജനങ്ങൾ വരും. ആ അധ്യായത്തിൽ തന്നെ യോഹന്നാൻ 6:25-26 പ്രകാരം കാണും, യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പത്തിനു വേണ്ടിയുള്ള ആ ദാഹം, അത് മരുഭൂമിയിലെ പ്രലോഭനമായി എടുത്തുകാട്ടി യേശുവിൻ്റെ പരജീവിതത്തിൽ വീണ്ടും വീണ്ടും അതൊരു യാഥാർത്ഥ്യമായിരുന്നു. ഇങ്ങനെ അത്ഭുതകരമായ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നവർ, രാജാവാകാൻ ശ്രമിക്കുന്നവർ, അപ്പം ചോദിച്ചു വരുന്നവർ മാത്രമല്ല, യേശുവിനോട് താല്പര്യമുള്ള ജനങ്ങൾ അവനെ നിർബന്ധിച്ച് തങ്ങളോട് നിർത്താൻ സാധിക്കും, ഈ ശ്രമിക്കും, ഇവിടെ വിട്ടുപോകരുത്, ഞങ്ങളോട് കൂടി ആയിരിക്കണം. അപ്പോൾ യേശു പറയും, എന്നെ അയച്ചിരിക്കുന്നത് ഈ പലസ്തീനായ മുഴുവനും സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ്, ഞാൻ മറ്റു നഗരങ്ങളിലേക്കും പോയി അവിടെയും സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. താല്പര്യമുള്ളവരുടെ നിർബന്ധം പ്രലോഭനമായി മാറും. യേശുവിൻ്റെ ഉത്തമ ശിഷ്യനാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് പത്രോസ്. പത്രോസ് പറയും, ഗുരു അങ്ങേക്കിത് സംഭവിക്കാതിരിക്കട്ടെ, മനുഷ്യപുത്രൻ അനുഭവിക്കാൻ പോകുന്ന പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറഞ്ഞപ്പോഴാണ് പത്രോസ് യേശുവിനെ വിലക്കുക. അതിന് യേശു കൊടുക്കുന്ന മറുപടി, സാത്താനെ എൻ്റെ മുന്നിൽ നിന്ന് പോകൂ, നീ എനിക്കൊരു പ്രലോഭനമാണ്, വിലങ്ങുതടിയായി നിൽക്കുക. അപ്പോഴേ യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും യേശുവിന് പ്രലോഭനമായിത്തീരുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ശ്രമിച്ച ഹെറോദേസ്, ലൂക്കാ എഴുതിയ സുവിശേഷം 13:31-33 വാക്യങ്ങൾ പറയും, കാണും, ഫരിസേയരോ എന്ന് പറഞ്ഞു, ഹെറോദേസ് നിന്നെ കൊല്ലാൻ നോക്കുന്നു, അതുകൊണ്ട് നീ ഇവിടെ വിട്ടുപോകണം. തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് പരിധി നിർണ്ണയിക്കാനോ വിലങ്ങുതടിയാവാനോ ശ്രമിക്കുന്നതൊക്കെ പ്രലോഭനങ്ങളായി തിരിച്ചറിഞ്ഞ യേശു അതിന് വഴങ്ങിയില്ല. അവസാനം നമുക്കറിയാം ഗെത്സെമനിയിലെ പ്രാർത്ഥന. ഗെത്സെമനിയിലെ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ പ്രലോഭനം അതിൻ്റെ രൂക്ഷതയിലെത്തുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് നിലവിളിച്ച് അപേക്ഷിക്കുകയും വേദനയുടെ ആധിക്യത്തിൽ രക്തത്തുള്ളികൾ പോലെ വിയർപ്പ് തുള്ളികൾ വീഴുകയും ചെയ്ത സാഹചര്യം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, യേശുവിൻ്റെ ബോധമണ്ഡലത്തെ മുഴുവനും ഗ്രസിക്കുന്ന പ്രലോഭനമാണ് ഇവിടെ കാണുക. പിതാവിൻ്റെ ഹിതം ഏതാണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിയെ, ബോധമണ്ഡലത്തെ മേഘാവൃതമാക്കുന്ന പ്രലോഭനം. പ്രലോഭനത്തിൻ്റെ രൂക്ഷതയിൽ യേശു കഠിനമായി പ്രാർത്ഥിച്ചു, വേദനിച്ചു. ഈ പ്രലോഭനം അവസാനിക്കുന്നില്ല അവിടെയും. അവസാനം കുരിശിൽ കിടക്കുന്ന യേശുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് താഴെ നിന്ന് ജനങ്ങൾ, നേതാക്കന്മാർ എല്ലാവരും ഉദ്ഘോഷിക്കും, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്നല്ലേ പറഞ്ഞത്, ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഇറങ്ങി വരൂ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. കുരിശിൽ നിന്നിറങ്ങി വരാനുള്ള ആഹ്വാനവും പ്രലോഭനവുമായി തന്നെ തിരിച്ചറിഞ്ഞു. കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞവൻ തന്നെയാണ് ഇവിടെ ഇറങ്ങി വരാൻ പറയുക. ഇവിടെയൊന്നും യേശു വിട്ടുകൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ ഹിതമെന്തോ അതുമാത്രമാണ് യേശുവിന് ചെയ്യാനുള്ളത്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ, പരസ്യജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാന നിമിഷം വരെ പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയവനാണ്. ആ പ്രലോഭനത്തിൻ്റെ രൂക്ഷത എത്രമാത്രമുണ്ടെന്ന് യേശു മനസ്സിലാക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പ്രലോഭനത്തിൽ പെട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ധ്യാനാത്മകമായി പഠന വിഷയമാക്കുകയാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന യാചനയുടെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ എപ്രകാരമാണ് പ്രലോഭനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശുനാഥൻ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ അനുഭവങ്ങൾ തന്നെ ഈ പ്രാർത്ഥനയുടെ പിന്നിലുണ്ട് എന്ന് ഓർക്കുക. സുവിശേഷങ്ങളിലും